2020 ഓഗസ്റ്റ് 2 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന്. ജീവൻ തിരിച്ചു പിടിക്കും, അമരത്ത് മലയാളി. കോവിഡിനെതിരെ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ ഫലപ്രദമായ വാക്സിൻ എന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി. ആ കാത്തിരിപ്പിനിടെയാണ് ശാസ്ത്രചിന്തകൾക്ക് വെളിച്ചം നൽകി പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കടന്നുവരവ്. കമ്പനിയുടെ വാക്സിൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് തലവൻ മലയാളിയായ പുരുഷോത്തമൻ നമ്പ്യാർ വാക്സിൻ പരീക്ഷണ രംഗത്തെ പുതിയ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് KP കൈലാസ്നാഥ്. ലോകം മുഴുവൻ കോവിഡ് രോഗത്തിന് മുന്നിൽ ഇരുട്ടിലാണ്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും തന്നെ ഈ ഇത്തിരി കുഞ്ഞൻ വൈറസിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. രോഗബാധിതരും മരണസംഖ്യകളും നാൾക്കുനാൾ വർദ്ധിക്കുന്നു. പഴയതുപോലെ ജീവിതം ചലിച്ചു തുടങ്ങാൻ ഒരേ ഒരു പ്രതീക്ഷ മാത്രമാണ് മുന്നിലുള്ളത്, കോവിഡ് 19 എന്ന മഹാമാരിയെ നേരിടാനുള്ള വാക്സിൻ കണ്ടെത്തുക. ആ കാത്തിരിപ്പിനൊടുവിലാണ് പ്രതീക്ഷയുടെ വെളിച്ചം നൽകി പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കടന്നുവരവ്. അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പേരുണ്ട്, പുരുഷോത്തമൻ നമ്പ്യാർ എന്ന കണ്ണൂരുകാരന്റെ സാന്നിധ്യം. ചൈനയിൽ കോവിഡ് കാണപ്പെട്ടപ്പോൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളിലൊന്നായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിരോധ മരുന്നിലുള്ള ഗവേഷണവുമായി മുന്നോട്ട് വന്നിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയായ അസ്ട്രാസെനിക്ക പ്രൊഡക്ട്സിന്റെ സഹായത്തോടെ ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് പ്രതിരോധ മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ സാങ്കേതിക പരിജ്ഞാനം 150 കോടി രൂപ കൊടുത്തു വാങ്ങിയ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇന്ത്യയിൽ മനുഷ്യരിൽ 3-ാം ഘട്ട പരീക്ഷണം നടത്തുന്നു. നവംബറിൽ വാക്സിൻ നിർമ്മിക്കാനുള്ള അവസാനഘട്ട യാത്രയിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകത്തിന്റെ രക്ഷകരാകാനുള്ള ഈ അപൂർവ ഉദ്യമത്തിൽ പുരുഷോത്തമൻ നമ്പ്യാരുടെ പങ്കും ഏറെ വലുതാണ്. 1990 ജനുവരി 1 സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ അദ്ദേഹം ഇപ്പോൾ കമ്പനിയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് തലവനാണ്. കണ്ണൂരിൽ നിന്നും മുംബൈയിലേക്ക്. ജീവിതം കരുപിടിപ്പിക്കാനുള്ള സ്വപ്നങ്ങളുമായാണ് കണ്ണൂർ ചെറുകുന്നിൽ നിന്നുള്ള ഈ ചെറുപ്പക്കാരൻ മുംബൈക്ക് വണ്ടി കയറിയത്. അമ്മാവൻ എവിടെയുണ്ടെന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. 70കളുടെ തുടക്കത്തിൽ അല്പം വിദ്യാഭ്യാസമുള്ള നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ച് മുംബൈ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു പതിവ്. അക്കൂട്ടത്തിൽ ഒരാളായി പുരുഷോത്തമൻ നമ്പ്യാരും. ആതൊരു സേവനമായിരുന്നു കുടുംബത്തിന്റെ മുഖമുദ്ര എന്ന് പറയാം. അമ്മയുടെ അച്ഛൻ ഈറേത്ത് ഗോപാലൻ എഴുത്തച്ഛൻ ചെറുകുന്നിൽ PG നമ്പ്യാർ ഔഷധാലയം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു പുരുഷോത്തമൻ നമ്പ്യാരുടെ അച്ഛൻ രാഘവൻ നമ്പ്യാർ. വിവിധ തരത്തിലുള്ള ഔഷധങ്ങളും കഷായങ്ങളും എണ്ണകളുമൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും. ധാര, പിഴിച്ചിൽ, ഉഴിച്ചിൽ തുടങ്ങി പഞ്ചകർമ്മ ചികിത്സയും വ്യത്യസ്ത രീതിയിലുള്ള ആയുർവേദ ചികിത്സകളുമൊക്കെ അവിടെയുണ്ട്. അന്ന് 40 പേർ അവിടെ മരുന്നുണ്ടാക്കാൻ മാത്രമുണ്ടായിരുന്നു. മുത്തച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് പുരുഷോത്തമൻ നമ്പ്യാരുടെ അച്ഛനും അത് നിലനിർത്തി. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ അച്ഛൻ ആയുർവേദം പഠിക്കാൻ പോയി. കോഴ്സ് കഴിഞ്ഞ ശേഷം PS വാര്യരുടെ നിർദ്ദേശപ്രകാരം അവിടെ തന്നെ കുറച്ചുകാലം പ്രൊഫസറായി പ്രവർത്തിച്ചു. പിന്നീട് നാട്ടിലേക്ക് വന്ന് ഔഷധാലയത്തെ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ തുടങ്ങി. അപ്പോഴേക്കും ആയുർവേദം പതുക്കെ അപ്രസക്തമായിക്കൊണ്ടിരുന്നു. കൊമേഴ്ഷ്യലായി നടത്താത്തത് കൊണ്ട് ഔഷധാലയം മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടി. കുടുംബത്തിൽ വരുമാനം കുറഞ്ഞത് ഔഷധാലയത്തെയും ബാധിച്ചു. അക്കാലത്താണ് സംസ്ഥാനത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. കുടുംബത്തിന് സാമാന്യ ഭൂമിയും വരുമാനവും ഉണ്ടായിരുന്നു. ഭൂമിയെല്ലാം കുടിയന്മാർക്ക് കൊടുക്കേണ്ടി വന്നു. വരുമാനവും നിലച്ചു. പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ടി വന്നു. നാട്ടിലാണെങ്കിൽ ജോലിയുമില്ല. അങ്ങനെയാണ് 1973 സ്കൂൾ പഠനം മാത്രം പൂർത്തിയാക്കിയ പുരുഷോത്തമൻ നമ്പ്യാർ മുംബൈയിലെ അമ്മാവന്റെ അരികിലേക്ക് എത്തുന്നത്. 1974 അച്ഛൻ മരിച്ചു. ഔഷധാലയം ശിഷ്യന്മാർക്ക് നൽകി. പടവുകൾ ഓരോന്നായി. പുരുഷോത്തമൻ നമ്പ്യാരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ആരംഭിക്കുന്നത് മുംബൈയിലാണ്. അത് ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന SOയിൽ, ഇന്നത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ജോലിയായിരുന്നു അമ്മാവന്. 5 വർഷം മുംബൈയിൽ നിന്ന ശേഷം പൂനെയിലെത്തി. അവിടെ നിന്നാണ് ബിരുദം നേടിയത്. സിംബയോസിസ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. പിന്നീട് നിയമ ബിരുദവും. ജോലി ചെയ്യുമ്പോൾ തന്നെ പല കോളേജുകളിൽ നിന്നായി ഫോറിൻ ട്രേഡ് പഠിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൽ നിന്ന് PGയും നേടി. 90കളിൽ ആഗോളവൽക്കരണ നടപടികൾ തുടങ്ങിയതോടെ പ്രത്യേക സാമ്പത്തിക മേഖലയും ഫ്രീ സോണുമൊക്കെ വ്യവസായ മേഖലയിലും ആവശ്യമായി വന്നു. ഈ കാലഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കായി നിയമം കൊണ്ടുവന്നത്. ഈ നിയമവും അതിന്റെ ചട്ടവും തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നമ്പ്യാരും ഉണ്ടായിരുന്നു. 2003-2005 കാലഘട്ടത്തിലായിരുന്നു ഇത്. 2006 ഇതിന്റെ ചട്ടം നിലവിൽ വന്നു. വേൾഡ് ഫ്രീ സോൺ ഓർഗനൈസേഷന്റെ സ്ഥാപക അംഗവും കുറേ കാലം ഡയറക്ടറുമായിരുന്നു നമ്പ്യാർ. ഇപ്പോൾ അതിന്റെ ഏഷ്യയിലെ അംബാസഡറുമാണ്. പത്രങ്ങളുമായും നമ്പ്യാർക്ക് ബന്ധമുണ്ടായിരുന്നു. 1976-77 അത്. ഇന്ത്യയിലാദ്യമായി ഫോട്ടോഗ്രാഫി റിപ്പോഗ്രാഫിക് എക്യുപ്മെന്റ് സിസ്റ്റം മാർക്കറ്റ് ചെയ്തത് നമ്പ്യാരായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ വന്ന കാര്യം നമ്പ്യാർ ഓർക്കുന്നു. അന്ന് തനിക്ക് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം ഓർത്തു. അത് കഴിഞ്ഞാണ് തെർമാക്സിൽ ചേർന്നത്. 13 വർഷം തെർമാക്സിൽ പ്രവർത്തിച്ചു. അവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിലായിരുന്നു ജോലി. 1989 ഡിസംബർ 31 അവിടെ നിന്ന് രാജിവെച്ച് അടുത്ത ദിവസം പൂനെവാല കമ്പനിയിൽ ജോലി ചെയ്തു തുടങ്ങി. മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഫോറിൻ ട്രേഡ് കമ്മിറ്റിയിൽ കഴിഞ്ഞ 30 വർഷമായി ചെയർമാനായി പുരുഷോത്തമൻ നമ്പ്യാർ പ്രവർത്തിക്കുന്നു. പൂനെ വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാനാണ്. 30 മലയാളി സംഘടനകളെ ഏകോപിപ്പിച്ച് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കി. പൂനെ മലയാളി ഫെഡറേഷന്റെ സ്ഥാപക അംഗവും 3 ചെയർമാനുമായിരുന്നു. പൂനെ ദേഹു റോഡിൽ ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു, മലയുടെ മുകളിലാണ്. 14,000 ചതുരശ്ര അടിയുണ്ട്. അതിനെ പുനരുദ്ധാരണം ചെയ്ത് നവീകരിച്ച് വലിയ ക്ഷേത്രമാക്കിയതിനു പിറകിലും നമ്പ്യാരുടെ നേതൃത്വം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക പരിപാടികളിലും വളരെ സജീവമാണ്. IMDR, പൂനെ സിംബയോസിസ്, പൂനെ യൂണിവേഴ്സിറ്റി എന്നിവയുടെ ഫോറിൻ ട്രേഡ് സിലബസ് തയ്യാറാക്കിയതിനു പിന്നിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോഴും പല കോളേജുകളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ്. പുരുഷോത്തമൻ നമ്പ്യാർ എത്തിയ ശേഷമാണ് സിറം കമ്പനി കയറ്റുമതി തുടങ്ങിയത്. ഫോറിൻ ട്രേഡ്, ഫ്രീ സോൺ എന്നിവയിൽ വിദഗ്ധനായ അദ്ദേഹം എത്തുമ്പോൾ കമ്പനിയിൽ ആകെയുണ്ടായിരുന്നത് 900 ജീവനക്കാർ. ഇന്നത് 5,400. 170 രാജ്യങ്ങളിൽ സിറത്തിൽ നിന്ന് വിപണന ശൃംഖലകളുണ്ട്. പ്രതീക്ഷയുടെ കിരണങ്ങൾ. ഇന്ത്യയിൽ 5,000 പേരിൽ പരീക്ഷണം നടത്താനുള്ള അനുവാദത്തിനായി സിറം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. എവിടെ, എപ്പോൾ, എങ്ങനെ പരീക്ഷണം നടത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നതും അതിനുള്ള പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നതുമൊക്കെ കേന്ദ്ര സർക്കാർ ആയിരിക്കും. പരീക്ഷണത്തിന്റെ ഫലം അറിയാൻ 45 ദിവസം പിടിക്കും. തുടർന്ന് മരുന്നിന് ഡ്രഗ് കൺട്രോൾ ജനറലും കേന്ദ്ര സർക്കാരും അനുവാദം നൽകണം. പിന്നീട് മരുന്ന് വിപണനം ചെയ്യാനുള്ള അനുവാദവും. ഒക്ടോബർ അവസാനത്തോടെയോ നവംബറിലോ വാക്സിൻ നിർമ്മിച്ചു തുടങ്ങാം. കേന്ദ്ര സർക്കാർ ഇത് വാങ്ങി ഇന്ത്യയിൽ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുമെന്നാണ് കരുതുന്നത്. ആദ്യം കോവിഡിനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പിന്നെ പ്രായാധിക്യം വന്നവർക്കും രോഗസാധ്യതയുള്ളവർക്കുമാണ് വാക്സിൻ നൽകുക. പ്രതിമാസം 10 വാക്സിൻ ഉണ്ടാക്കും. 10 100 വാക്സിൻ. ഓക്സ്ഫോർഡുമായി സഹകരിച്ചുള്ള വാക്സിൻ പരീക്ഷണമല്ലാതെ മറ്റ് 5 ടെക്നോളജി ഉപയോഗിച്ചുള്ള വാക്സിൻ പരീക്ഷണങ്ങളും സമാന്തരമായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കോഡജെനിക്സ് എന്ന അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് മറ്റൊരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ മരുന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. മീസൽസിനായി ഉണ്ടാക്കിയ വാക്സിനിൽ പുതിയ ക്രമീകരണങ്ങൾ നടത്തി കോവിഡിനായുള്ള വാക്സിൻ ഉണ്ടാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. BCG വാക്സിനിൽ കോവിഡ് വൈറസിന്റെ ജനിതക ഭാഗം സംയോജിപ്പിച്ച് വാക്സിൻ ഉണ്ടാക്കുന്നതാണ് മറ്റൊന്ന്. ഈ 2 പരീക്ഷണങ്ങളും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ MITയുമായി ചേർന്ന് ഒരേ സമയം പ്രതിരോധ മരുന്നും കോവിഡിനുള്ള മരുന്നും ഉണ്ടാക്കാനും ശ്രമമുണ്ട്. വൈറസിന്റെ ജനറ്റിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി അതിനെ നശിപ്പിക്കാനുള്ള മരുന്നുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മരുന്നിന് വൈറസിന്റെ വീര്യം കുറയ്ക്കാനേ കഴിയൂ, പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല. ഇവർ രോഗചികിത്സയ്ക്കുള്ള ടാബ്ലറ്റാണ് ഉണ്ടാക്കുക. പ്രതിരോധ മരുന്ന് കഴിച്ചാൽ വൈറസ് ശരീരത്തിൽ കടക്കുമ്പോഴും അതിന്റെ വീര്യത്തെ നശിപ്പിക്കാൻ കഴിയും. അതോടെ വൈറസ് കടന്നാലും മറ്റ് ശരീരഭാഗങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല. മനസ്സിലിന്നും കേരളമുണ്ട്. പൂനെയിലാണ് കുടുംബസമേതം സ്ഥിര താമസമെങ്കിലും നാടിന് നമ്പ്യാർ മറന്നിട്ടില്ല. വർഷം 3-4 തവണ ഇപ്പോഴും നാട്ടിൽ പോകും. നാട്ടിലിപ്പോഴും വീടും സ്ഥലവുമുണ്ട്. കല്യാശ്ശേരിയിലാണ് അമ്മയുടെ കുടുംബക്ഷേത്രം, അച്ഛന്റേത് അഴീക്കോടും. പഴശ്ശിരാജാവിന്റെ കുടുംബദേവത തന്നെയാണ് ഞങ്ങളുടേതും. ഭാര്യ വിജയലക്ഷ്മി നമ്പ്യാർ, മകൾ ഗായത്രി നമ്പ്യാർ കുടുംബസമേതം മുംബൈയിലാണ് താമസം. നിയമ ബിരുദത്തിന് ശേഷം ഭൗതിക സ്വത്തവകാശ നിയമത്തിൽ PG എടുത്തു. ഇപ്പോൾ മുംബൈയിൽ സ്വന്തമായി ലീഗൽ സ്ഥാപനം നടത്തുന്നു. മകളുടെ ഭർത്താവ് പ്രജിത് ചന്ദ്രശേഖരൻ മുംബൈയിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 2 കൊച്ചുമക്കളുമുണ്ട്.